2021 ഫെബ്രുവരി 7 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയുമായി രാഷ്ട്രീയകാര്യ ലേഖകൻ സി പി ശ്രീഹർഷൻ നടത്തിയ അഭിമുഖം. പുതിയ ചുമതലയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ മേൽനോട്ട സമിതി ചെയർമാനായി ഹൈക്കമാൻഡ് നിയോഗിച്ച ഉമ്മൻചാണ്ടി തിരക്കിലാണ്. ഇടവേളയിൽ അദ്ദേഹം സംസാരിച്ചു. ചോദ്യം: നിയമസഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാന കോൺഗ്രസിൽ യുദ്ധസമാനമായ മുന്നൊരുക്കമാണ്, തദ്ദേശഫലം ആത്മവിശ്വാസം കുറച്ചോ? ഉമ്മൻചാണ്ടിയുടെ മറുപടി: ആത്മവിശ്വാസക്കുറവില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ജനം കാണുന്നത് വ്യക്തിഗത സ്ഥാനാർത്ഥികളെയാണ്. UDFന് സ്ഥാനാർത്ഥികൾ മാത്രമല്ല, വിമതരുമുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥി നന്നായിരിക്കണം, റിബൽ ഉണ്ടാകരുത്, അല്ലെങ്കിൽ റിബൽ ദുർബലനായിരിക്കണം. അതിനാൽ UDF എപ്പോഴും പിന്നിലാകും. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത്തവണ ഫലം മോശമല്ല. ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും കുറവ് വന്നിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നു. സംഘടനാ സംവിധാനത്തിൽ ശ്രദ്ധ ചെലുത്തിയിരുന്നെങ്കിൽ മെച്ചപ്പെട്ട ഫലമുണ്ടാകുമായിരുന്നെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരുക്കങ്ങൾ. അതിന് AICC പ്രത്യേക താൽപര്യം കാട്ടിയിട്ടുണ്ട്. AICC നേതാക്കൾ ഇവിടെ തന്നെയുണ്ട്. ചോദ്യം: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ എത്രത്തോളം? മറുപടി: 5 വർഷത്തെ ഭരണത്തിലെ നിഷ്ക്രിയത്വം ജനം കണക്കിലെടുക്കും, യാതൊരു സംശയവുമില്ല. UDF തുടങ്ങിവച്ചത് പൂർത്തിയാക്കുക എന്നതിൽ കവിഞ്ഞ് ഇവർ കൊണ്ടുവന്ന പുതിയ പ്രോജക്റ്റുകളില്ല. UDFന് പറയാൻ കുറെയേറെയുണ്ട്. കണ്ണൂർ വിമാനത്താവളം, വിഴിഞ്ഞം തുറമുഖം, കൊച്ചി മെട്രോ, എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്നിവയെല്ലാം UDFന്റെ തുടക്കങ്ങളാണ്. ചോദ്യം: 4 മിഷനുകൾ സർക്കാർ ഉയർത്തിക്കാട്ടുന്നു. മറുപടി: ലൈഫ് മിഷനിൽ 223,000 വീടുകൾ പൂർത്തിയാക്കിയെന്ന് പറയുന്നത് അംഗീകരിക്കുന്നു. പക്ഷേ UDFന്റെ കാലത്ത് 453,000 വീടുകൾ പൂർത്തീകരിച്ചു. അത് പറയാതെയാണ് ഇവരിത് പറയുന്നത്. സർക്കാർ ജനങ്ങൾക്കുവേണ്ടി എന്തു ചെയ്തെന്ന ചോദ്യം ഉയരുന്നില്ലെന്ന ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രിയുടേത്. എന്നാൽ തദ്ദേശഫലത്തിന് ഭരണ നേട്ടവുമായി യാതൊരു ബന്ധവുമില്ല. ചോദ്യം: സർക്കാരിന്റെ അവസാന നാളുകളിൽ ഭരണവിരുദ്ധ വികാരമാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാറ്. ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോൾ അത് അത്രത്തോളം ചർച്ചയല്ല. മറുപടി: സർക്കാരിനെതിരെയുള്ളത് ആരോപണങ്ങളല്ല, യാഥാർത്ഥ്യങ്ങളാണ്. സർക്കാർ ആവശ്യപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ വന്ന് കണ്ടെത്തിയ കാര്യങ്ങളാണ്. അതും സർക്കാരിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവരുടെ അഴിമതികൾ. ഇതൊക്കെ ജനം മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മറ്റുള്ളവരുടെ ബലഹീനതയെ ആശ്രയിച്ചല്ല, UDFന്റെ പോസിറ്റീവ് വശങ്ങളെ ആശ്രയിച്ചാണ്. ചോദ്യം: അവസാന വർഷമായിട്ടും വിവാദങ്ങളെക്കാളേറെ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ വർധനയും കോവിഡ് കാലത്തെ ഭക്ഷ്യക്കിറ്റ് വിതരണവും അടക്കമുള്ള കരുതൽ നടപടികളല്ലേ? മറുപടി: UDF അധികാരമേറ്റ ശേഷമുണ്ടായ ആദ്യത്തെ 100-ദിന പരിപാടിയിൽ മുഴുവൻ BPL കുടുംബങ്ങൾക്കും സൗജന്യ അരി പ്രഖ്യാപിച്ച് 5 കൊല്ലവും കൊടുത്തു. ഇവർ വന്ന് അതിന് 2 രൂപയാക്കി. APLുകാർക്ക് കേന്ദ്ര സർക്കാർ തരുന്ന 8.90 രൂപയ്ക്ക് കൊടുക്കാനായിരുന്നു ഞങ്ങളുടെ തീരുമാനം. അരി ഇവിടെ എത്തിച്ച് വിതരണം ചെയ്യുമ്പോൾ 1 കിലോയ്ക്ക് കൈകാര്യ ചെലവ് 2 രൂപയാകുന്നുണ്ട്. അത് എല്ലാ കാലത്തും സർക്കാരാണ് വഹിച്ചിട്ടുള്ളത്. ഇവരത് പാവപ്പെട്ടവന്റെ തലയിൽ വച്ചുകൊടുത്തു. UDF കാലത്ത് ഓണക്കിറ്റ് കൊടുക്കാറുണ്ടായിരുന്നു. ഈ സർക്കാർ വന്ന് അത് നിർത്തി. ഓണക്കിറ്റ് കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ വെള്ളപ്പൊക്കമാണ്, കൊടുക്കില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ കിറ്റില്ലാതെ വീട്ടിൽ കയറാനാവാത്തതിനാൽ കൊടുക്കുന്നു. ചോദ്യം: എന്തുകൊണ്ട് UDFനെ ജയിപ്പിക്കണം? മറുപടി: സമാധാനത്തിനും വികസനത്തിനും കരുതലിനും വേണ്ടി. UDF സർക്കാർ തുടങ്ങിയ കരുതൽ നടപടികളുടെ 4 അയൽപ്പക്കത്ത് ഇവർ വരുന്നില്ല. കാരുണ്യ ബെനവലന്റ് ഫണ്ട് നിർത്തി. പാവപ്പെട്ടവർക്കുള്ള ചികിത്സാ സഹായത്തിലൊക്കെ വലിയ വീഴ്ച വരുത്തി. UDF കാലത്തുണ്ടായിരുന്ന കോക്ലിയർ ഇംപ്ലാന്റ് സർജറി, എൻഡോസൾഫാൻ, ദുരിതബാധിതർക്ക് സഹായം പോലുള്ളവയിൽ പലതും നിർത്തലാക്കി. ബാക്കിയുള്ളവ ഫലപ്രദമായി നടക്കുന്നില്ല. ചോദ്യം: മറ്റൊന്നും സർക്കാരിനെതിരെ പറയാനില്ലാത്തതുകൊണ്ടാണ് സുപ്രീംകോടതിയുടെ മുന്നിലുള്ള ശബരിമല വിഷയം UDF എടുത്തിടുന്നതെന്ന് CPM ചിന്തിച്ചാൽ? മറുപടി: അതൊട്ടും ശരിയല്ല. സർക്കാരിന്റെ വീഴ്ചകളും യു ഡി എഫിന്റെ നേട്ടങ്ങളും പറയാൻ ധാരാളമുണ്ട്. ശബരിമലയുടെ കാര്യം ഞങ്ങൾ ഒരിക്കലും രാഷ്ട്രീയമാക്കിയിട്ടില്ല. 2016 ഫെബ്രുവരിയിലാണ് യു ഡി എഫിന് സത്യവാങ്മൂലം കൊടുക്കാനായത്. ഇലക്ഷൻ മാർച്ചിൽ പ്രഖ്യാപിക്കുകയാണ്. കേസ് വളരെ നാൾ കഴിഞ്ഞാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് അച്യുതാനന്ദൻ സർക്കാർ കൊടുത്ത അഫിഡവിറ്റിനെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഉടനെ പുതിയ അഫിഡവിറ്റ് കൊടുക്കാനുള്ള സമയം ചോദിച്ചു. അത് അനുവദിച്ചു. എന്റെ ഓർമ്മയനുസരിച്ച് ഫെബ്രുവരി 4 കൊടുക്കുന്നത്. ഒറ്റ കുഞ്ഞ് അതറിഞ്ഞില്ല. ശബരിമലയുടെ പരിപാവനത്വം നിലനിർത്താൻ ഞങ്ങൾ എന്നും ശ്രമിച്ചിട്ടുണ്ട്. LDFൽ ഇപ്പോൾ നയംമാറ്റം വന്നിട്ടും അഫിഡവിറ്റ് മാറിയിട്ടില്ല. എന്തുകൊണ്ട് അത് പിൻവലിക്കുന്നില്ലെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കോടതി വിധി വരട്ടെയെന്ന് പറയുന്നു. വിധി പറയുമ്പോൾ കോടതിയുടെ മുന്നിൽ സർക്കാരിന്റെ സത്യവാങ്മൂലമാണിരിക്കുന്നത്. നയംമാറ്റ സൂചന കൊടുത്ത് കബളിപ്പിക്കുകയാണ്. ചോദ്യം: ശബരിമല കാര്യത്തിൽ നിയമനിർമ്മാണം നടത്താനാണെങ്കിൽ 5 അധികാരത്തിലിരുന്നപ്പോൾ UDFന് നടത്താമായിരുന്നല്ലോ. മറുപടി: അന്ന് വിധിയില്ലല്ലോ. അന്ന് ഹൈക്കോടതിയിൽ UDF ഫൈറ്റ് ചെയ്ത് അനുകൂല വിധി നേടിയതാണ്. എതിരായ വിധി വന്നത് ഇവരുടെ കാലത്താണ്. ഞങ്ങൾക്കെന്ത് ചെയ്യാനാകും? ചോദ്യം: UDFനെ എക്കാലവും ശക്തമായി തുണച്ചിരുന്ന ക്രൈസ്തവർക്കിടയിൽ വിഭാഗീയ ചിന്തകൾ ശക്തം. മറുപടി: രാഷ്ട്രീയമായ ചർച്ചയിൽ അങ്ങനെയുള്ള മാറ്റങ്ങൾക്കൊന്നും മുൻതൂക്കം കിട്ടില്ല. അടുത്ത 5 കേരളം ആര് ഭരിക്കണമെന്ന ചോദ്യം വരുമ്പോൾ രാഷ്ട്രീയമായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നാട് മുഴുവൻ പ്രചരിപ്പിച്ചത് അഴിമതി ഭരണം അവസാനിപ്പിക്കാൻ LDF വരും, എല്ലാം ശരിയാകുമെന്നാണ്. അന്ന് പറഞ്ഞ അഴിമതി കേസുകളിൽ ഒരെണ്ണത്തിനെങ്കിലും FIR ഇടാൻ പോലുമായില്ല. ചോദ്യം: കത്തോലിക്കർക്കിടയിൽ വലിയ തോതിൽ മുസ്ലിം വിരുദ്ധ പ്രചാരണം നടക്കുന്നുണ്ട്. ലീഗ് UDFലെ കക്ഷിയാണ്. മറുപടി: കേരളത്തിൽ എല്ലാ സമുദായങ്ങളും വളരെ സൌഹാർദ്ദത്തിലും പരസ്പര വിശ്വാസത്തിലുമാണ് മുന്നോട്ടു പോകുന്നത്. അതെന്നും അങ്ങനെയാകണമെന്ന് UDF ആഗ്രഹിക്കുന്നു. രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിന് ഒരു സംസ്കാരവും പാരമ്പര്യവുമുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ ഉപദേശങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സാമൂഹ്യ പശ്ചാത്തലമാണ് കേരളത്തിനുള്ളത്. പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ ചർച്ചയിലൂടെ വേഗത്തിൽ പരിഹരിക്കണം. ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് ഇന്ത്യ മുഴുവൻ കലാപത്തിന്റെ പിടിയിലായി. കേരളത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താനായതിൽ കേരള ജനതയ്ക്ക് അഭിമാനിക്കാം. തെറ്റിദ്ധാരണയോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ചർച്ചയിലൂടെ പരിഹരിക്കണം. ചോദ്യം: UDFന്റെ കത്തോലിക്ക മുഖമായിരുന്ന KM മാണിയുടെ അഭാവത്തിലാണ് ഇത്തരം അസുഖകരമായ ചർച്ചകൾ. അദ്ദേഹത്തിന്റെ മകൻ ഇന്ന് ഇടതിനൊപ്പമാണ്. മറുപടി: മാണി സാർ UDFന്റെ ശക്തിയായിരുന്നു എന്നതിൽ സംശയമില്ല. ഞങ്ങൾക്കൊക്കെ ആത്മവിശ്വാസം പകരുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. അദ്ദേഹമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല. എന്നാൽ മാണി സാറിനെ ഇത്രയധികം അപമാനിച്ച, ആക്രമിച്ച, നീതിക്ക് നിരക്കാത്ത വിധത്തിൽ പ്രവർത്തിച്ചവരുടെ കൂടാരത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ മകനും സഹപ്രവർത്തകരും പോയത്. മാണി സാറിന്റെ അവസാന ബഡ്ജറ്റ് അവതരണ ദിവസത്തിൽ കാട്ടിക്കൂട്ടിയതൊന്നും മാണി സാറിനെ സ്നേഹിക്കുന്ന ജനം മറക്കില്ല. ചോദ്യം: ക്രൈസ്തവർക്കിടയിൽ ഉടലെടുത്തിട്ടുള്ള അവിശ്വാസം UDFനെ ബാധിക്കില്ലെന്നാണോ? മറുപടി: ചില പ്രശ്നങ്ങളുണ്ട്. UDFന് എല്ലാവരുമായും നല്ല ബന്ധമാണ്. അത് തുടരാനാണ് ആഗ്രഹിക്കുന്നത്. തെറ്റിദ്ധാരണ ഇല്ലാതാക്കുന്ന സമീപനമാണ് എന്നും സ്വീകരിച്ചിട്ടുള്ളത്. ചോദ്യം: BJP വോട്ടുനില ഉയർത്തുന്നു. UDFന് അധികാരത്തിലെത്താൻ കോൺഗ്രസിന് ഒറ്റയ്ക്ക് 50 മുകളിൽ സീറ്റ് നേടണം. തദ്ദേശഫലത്തിന് ശേഷമുള്ള കാലാവസ്ഥയിൽ വെല്ലുവിളികളെ എങ്ങനെ കാണുന്നു? മറുപടി: കോൺഗ്രസ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. 5 ഇടതു സർക്കാരിന്റെ പരാജയം ജനങ്ങളുടെ മുന്നിലുണ്ട്. മുൻ UDF സർക്കാരുമായുള്ള താരതമ്യം നടത്തുമ്പോൾ അത് പ്രകടമാകും. UDFന്റെ കാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷമല്ല ഇപ്പോൾ. അത് സംഘർഷത്തിന്റെയും അക്രമത്തിന്റെയും ഏറ്റുമുട്ടലിന്റെയും കൊലപാതകത്തിന്റേതുമാണ്. കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും സമാധാനപൂർവമായ അന്തരീക്ഷമാണ് ആഗ്രഹിക്കുന്നത്. ചോദ്യം: തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ തിരിച്ചുവരവ് പ്രധാനമാണ്? മറുപടി: ഓരോ ജില്ലയ്ക്കും പ്രത്യേക പശ്ചാത്തലമുണ്ട്. കോൺഗ്രസിന് ഈ ജില്ലകളിൽ ലഭിക്കാവുന്ന പരമാവധി സീറ്റുകൾ കിട്ടത്തക്ക വിധത്തിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. സ്ഥാനാർത്ഥി നിർണയം പ്രധാന ഘടകവുമാണ്. കൂടുതലായും യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും വനിതകൾക്കുമായിരിക്കും പ്രാതിനിധ്യം. ചോദ്യം: പക്ഷേ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കാര്യത്തോടടുക്കുമ്പോൾ എല്ലാം പഴയപടിയാകുന്നതാണ് കോൺഗ്രസിലെ രീതി. മറുപടി: ഇത്തവണ അതാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ചോദ്യം: കരുണാകരനായാലും ആന്റണിയായാലും ഉമ്മൻചാണ്ടിയായാലും പ്രതിപക്ഷ നേതാവായിരുന്നയാളാണ് മുഖ്യമന്ത്രിയാകുന്നത്, ഇത്തവണ കീഴ്വഴക്കം മാറുമോ? മറുപടി: അത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഒരു തർക്കവുമുണ്ടാകാതെ ഹൈക്കമാൻഡ് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കും. ഞാനൊരു കമ്മിറ്റിയുടെ ചെയർമാനായി എന്നതിന് മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യവുമില്ല. കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനായുള്ള കമ്മിറ്റിയാണത്. പ്രവർത്തനങ്ങൾക്ക് കമ്മിറ്റിയാണ് നേതൃത്വം കൊടുക്കുന്നത്, വ്യക്തിയല്ല. അതുമായി മുഖ്യമന്ത്രി സ്ഥാനത്തിന് യാതൊരു ബന്ധവുമില്ല.